ഓം ശാന്തി. 11/5/2025. അവ്യക്ത ബാബ്ദാദ. റിവൈസ് കോഴ്സ്. 7/3/2005. മുരളിയുടെ ടൈറ്റിലാണ് സമ്പൂർണ പവിത്രതയുടെ വ്രതം വയ്ക്കുകയും ഞാനെന്ന ഭാവത്തെ സമർപ്പിക്കുകയും ചെയ്യുക തന്നെയാണ് ശിവജയന്തി ആഘോഷിക്കൽ. ഇന്ന് വിശേഷിച്ച് ശിവബാബ തന്റെ സാളിഗ്രാമ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. താങ്കൾ കുട്ടികൾ അച്ഛന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. ബാബ്ദാദ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. എന്തെന്നാൽ ബാബയ്ക്ക് കുട്ടികളോട് വളരെ സ്നേഹമാണ്. ബാബ അവതരിക്കുന്നതേ യജ്ഞം രചിക്കുന്നു. യജ്ഞത്തിലാണെങ്കിൽ ബ്രാഹ്മണരെ കൂടാതെ യജ്ഞം സമ്പന്നമാകുന്നില്ല. അതിനാൽ ഈ ജന്മദിനം അലൗകികമാണ്, വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അച്ഛനും മക്കൾക്കും കൂടി ഒന്നിച്ചുള്ള ഇങ്ങനെയുള്ള ജന്മദിനം മുഴുവൻ കൽപ്പത്തിലും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടാവുകയില്ല. ബാബ നിരാകാരനാണ്. ഒരു വശത്ത് നിരാകാരൻ, മറുവശത്ത് ജന്മം ആഘോഷിക്കുന്നു. ഒരേ ഒരു ശിവബാബയ്ക്കാണ് സ്വന്തമായി ശരീരം ഇല്ലാത്തത്. അതിനാൽ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ അവതരിക്കുന്നു. ഈ അവതരിക്കുന്നതാണ് ജയന്തിയുടെ രൂപത്തിൽ ആഘോഷിക്കുന്നത്. അപ്പോൾ താങ്കളെല്ലാവരും ബാബയുടെ ജന്മദിനം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണോ? സ്വന്തം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണോ? ആശംസകൾ നൽകുന്നതിന് വന്നിരിക്കുകയാണോ? ആശംസകൾ നേടുവാൻ വന്നിരിക്കുകയാണോ? ഈ ഒപ്പമൊപ്പം എന്ന പ്രതിജ്ഞ ബാബയ്ക്ക് കുട്ടികളോടാണ്. ഇപ്പോഴും സംഗമത്തിൽ കമ്പൈൻഡായി ഒപ്പമാണ്, അവതരണവും ഒപ്പമാണ്, പരിവർത്തനം ചെയ്യുന്നതിന്റെ കാര്യവും ഒപ്പമാണ്, പരംധാം വീട്ടിലേക്ക് പോകുന്നതിലും ഒപ്പമൊപ്പമാണ്. ഇതാണ് ബാബയ്ക്ക് കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ സ്വരൂപം. ശിവജയന്തി ഭക്തരും ആഘോഷിക്കുന്നു. എന്നാൽ അവർ കേവലം വിളിക്കുന്നു, ഗീതം പാടുന്നു. താങ്കൾ വിളിക്കുന്നില്ല. താങ്കളുടെ ആഘോഷിക്കൽ അർത്ഥം സമാനമാകുക. ആഘോഷിക്കുക അർത്ഥം സദാ ഉണർവുത്സാഹത്തോടെ പറന്നുകൊണ്ടിരിക്കുക. അതിനാൽ ഇതിനെ ഉത്സവം എന്ന് പറയുന്നു. ഉത്സവത്തിന്റെ അർത്ഥം തന്നെയാണ് ഉത്സാഹത്തിലിരിക്കുക. അപ്പോൾ സദാ ഉത്സവം അർത്ഥം ഉത്സാഹത്തിൽ കഴിയുന്നവരല്ലേ? സദാ ഉണ്ടോ അതോ ഇടയ്ക്കിടെയാണോ? അതുപോലെ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ ജീവിതത്തിന്റെ ശ്വാസം തന്നെയാണ് ഉണർവുത്സാഹം. ശ്വാസം കൂടാതെ ഇരിക്കുവാൻ സാധിക്കുകയില്ല എന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രാഹ്മണാത്മാക്കൾക്ക് ഉണർവുത്സാഹം കൂടാതെ ബ്രാഹ്മണ ജീവിതത്തിൽ കഴിയുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെ അനുഭവം ചെയ്യുന്നില്ലേ? നോക്കൂ, വിശേഷിച്ച് ജയന്തി ആഘോഷിക്കുന്നതിനായി എവിടെ എവിടെ നിന്ന് ദൂരെ ദൂരെ നിന്ന് ഓടിയെത്തിയിരിക്കുന്നു. ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ ജന്മദിനത്തിന്റെ അത്രയും സന്തോഷമില്ല തന്റെ ജന്മദിനത്തിന്. അതിനാൽ ബാബ്ദാദ ഓരോ ഓരോ കുട്ടികൾക്കും കോടി മടങ്ങ് സന്തോഷത്തിന്റെ തളികകൾ നിറച്ചു നിറച്ച് ആശംസകൾ നൽകുകയാണ്. ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ബാബ്ദാദയ്ക്ക് ഇന്നത്തെ ദിവസം സത്യമായ ഭക്തരെയും വളരെ ഓർമ്മ വരുന്നു. അവർ വ്രതം എടുക്കുന്നു ഒരു ദിവസത്തേക്ക്. താങ്കൾ വ്രതമെടുത്തിരിക്കുന്നു മുഴുവൻ ജീവിതത്തിൽ സമ്പൂർണ പവിത്രമാകുന്നതിന്. അവർ കഴിക്കുന്നതിന്റെ വ്രതം വയ്ക്കുന്നു. താങ്കളും മനസ്സിന്റെ ഭോജനമായ വ്യർത്ഥ സങ്കല്പം, നെഗറ്റീവ് സങ്കല്പം, അപവിത്ര സങ്കല്പങ്ങളുടെ വ്രതം വെച്ചിരിക്കുന്നു. പക്കാ വ്രതം വെച്ചില്ലേ? ഈ ഡബിൾ വിദേശികൾ മുന്നിൽ മുന്നിൽ ഇരിക്കുന്നു. ഈ കുമാരൻ പറയൂ, കുമാരന്മാർ വ്രതമെടുത്തില്ലേ? പക്ക കച്ച ആകരുത്. മായ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവൻ ഇന്ത്യയും ഇളകിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ മായ കാണുകയാണ്, ഇന്ത്യ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. വ്രതം വയ്ക്കുമ്പോൾ പവിത്രമാകുക തന്നെ വേണം. അപ്പോൾ വ്രതം എടുക്കുക അർത്ഥം ശ്രേഷ്ഠ മനോവൃത്തി ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ ദൃഷ്ടിയും കൃതിയും സ്വതവേ തന്നെ ആയിത്തീരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വ്രതം വെച്ചില്ലേ? പവിത്ര ശുഭവൃത്തി, പവിത്ര ശുഭദൃഷ്ടി, പരസ്പരം നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? മുഖമാണോ കാണുന്നത്? അതോ ഭ്രഗുടിയുടെ നടുവിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവിനെയാണോ കാണുന്നത്? ഒരു കുട്ടി ചോദിച്ചു, സംസാരിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ മുഖത്ത് നോക്കി തന്നെ പറയേണ്ടി വരുന്നു. കണ്ണുകൾക്ക് നേരെ ദൃഷ്ടി പോകുന്നു. അപ്പോൾ ഇടയ്ക്കിടെ മുഖം കണ്ടുകൊണ്ട് കുറേശ്ശെ മനോവൃത്തി മാറിപ്പോകുന്നു. ബാബ്ദാദ പറയുന്നു, കണ്ണുകൾക്കൊപ്പം ഒപ്പം ഭ്രുകുട്ടിയും ഉണ്ട്. അപ്പോൾ ഭ്രുകുട്ടിക്ക് നടുവിൽ ആത്മാവിനെ കണ്ട് സംസാരിക്കാൻ കഴിയില്ലേ? ബാബ്ദാദ ഇപ്പോൾ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കണ്ണുകളിലേക്കാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതോ ഭ്രുകുട്ടിയിലാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അറിയാൻ കഴിയുന്നുണ്ടോ? ഒപ്പമൊപ്പം തന്നെയാണല്ലോ. അപ്പോൾ മുഖത്ത് നോക്കിയാലും മുഖത്ത് തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കൂ. ഈ വ്രതം എടുക്കും, എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും ശ്രദ്ധ നൽകൂ. ആത്മാവിനെ കണ്ട് സംസാരിക്കണം. ആത്മാവിനോട് ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോവൃത്തി സദാ തന്നെ ശുഭമായിരിക്കും. ഒപ്പമൊപ്പം രണ്ടാമത്തെ പ്രതിജ്ഞയാണ്, എങ്ങനെയാണോ മനോവൃത്തി, അങ്ങനെയുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നു. അന്തരീക്ഷം ശ്രേഷ്ഠമാക്കുന്നതിലൂടെ സ്വയത്തിന്റെ പുരുഷാർത്ഥത്തിനൊപ്പം സേവനവുമാകുന്നു. അപ്പോൾ ഡബിൾ പ്രതിജ്ഞയല്ലേ? ഇങ്ങനെ തന്റെ ശ്രേഷ്ഠ വൃത്തി ഉണ്ടാക്കൂ. എങ്ങനെയുള്ള വികാരി പതീതരും താങ്കളുടെ മനോവൃത്തിയുടെ അന്തരീക്ഷത്തിലൂടെ പരിവർത്തനപ്പെടട്ടെ. ഇങ്ങനെയുള്ള വ്രതം സദാ സ്മൃതിയിൽ ഉണ്ടാകട്ടെ, സ്വരൂപത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ കാലത്ത് ബാബ്ദാദ കുട്ടികളുടെ ചാർട്ട് കണ്ടു. തന്റെ മനോവൃത്തിയിലൂടെ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പകരം ചിലയിടങ്ങളിൽ ഇടയ്ക്കിടെ മറ്റുള്ളവരുടെ അന്തരീക്ഷത്തിന്റെ പ്രഭാവം വന്നു വീഴുന്നു. കാരണമെന്താണ്? കുട്ടികൾ ആത്മീയ സംഭാഷണത്തിൽ വളരെ മധുരമായി കാര്യങ്ങൾ പറയുന്നു. ഇവരുടെ വിശേഷത നല്ലതായി തോന്നുന്നു. ഇവരുടെ സഹയോഗം വളരെ നന്നായി ലഭിക്കുന്നു. എന്നാൽ വിശേഷത പ്രഭുവിന്റെ ദാനമാണ്. ബ്രാഹ്മണ ജീവിതത്തിൽ എന്തു തന്നെ പ്രാപ്തിയുണ്ടോ, എന്തു തന്നെ വിശേഷതയുണ്ടോ, എല്ലാം പ്രഭു പ്രസാദമാണ്, പ്രഭുവിന്റെ ദാനമാണ്. അപ്പോൾ ദാതാവിനെ മറന്ന് ലേവതയെ ഓർമ്മിക്കുന്നു. പ്രസാദം ഒരിക്കലും ആരുടെയും വ്യക്തിപരമാണ് എന്ന് പറയാറില്ല. പ്രഭു പ്രസാദം എന്നാണ് പറയുക. ഇന്നയാളുടെ പ്രസാദം എന്ന് പറയാറില്ല. സഹയോഗം ലഭിക്കുന്ന നല്ല കാര്യമാണ്. സഹയോഗം നൽകിക്കുന്ന ദാതാവിനെ മറക്കരുതല്ലോ. അപ്പോൾ പക്കാ പക്കയായി ജന്മദിനത്തിന്റെ വ്രതം എടുത്തുവോ? മനോവൃത്തി മാറിയിട്ടുണ്ടോ? സമ്പൂർണ പവിത്രത. ഈ സത്യം സത്യമായ വ്രതം എടുക്കുക, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യുക. പരിശോധിക്കൂ. വലിയ വലിയ വികാരത്തിന്റെ വ്രതം എടുത്തിട്ടുണ്ട്. എന്നാൽ ചെറിയ ചെറിയ അതിന്റെ കുട്ടിമക്കളിൽ നിന്നും മുക്തമായോ? ജീവിതത്തിൽ ഗൃഹസ്ഥർക്ക് നോക്കിയാലും മക്കളെക്കാളും അധികം പുത്ര പൌത്രരോടാണ് സ്നേഹമുണ്ടാകുന്നത്. അമ്മമാർക്ക് സ്നേഹമുണ്ടാകുമല്ലോ. അപ്പോൾ വലിയ വലിയ രൂപത്തോട് ജയിച്ചു, പക്ഷേ ചെറിയ ചെറിയ സൂക്ഷ്മ രൂപത്തിൽ യുദ്ധം ചെയ്യുന്നില്ലല്ലോ. പലരും പറയുന്നത് പോലെ ആസക്തിയില്ല, പക്ഷെ ഇഷ്ടം തോന്നുന്നുണ്ട്. ഈ സാധനം കൂടുതൽ ഇഷ്ടമാണ്, എന്നാൽ ആസക്തിയില്ല. വിശേഷിച്ച് എന്തുകൊണ്ടാണ് ഇഷ്ടം തോന്നുന്നത്? അപ്പോൾ പരിശോധിക്കൂ, ചെറിയ ചെറിയ രൂപത്തിലും അപവിത്രതയുടെ അംശം ഇരിക്കുന്നില്ലല്ലോ. എന്തെന്നാൽ അംശത്തിൽ നിന്ന് ഒരിക്കൽ വംശമുണ്ടായേക്കാം. ഏത് വികാരവും ചെറിയ രൂപത്തിലായാലും വലിയ രൂപത്തിലായാലും വരുന്നതിന്റെ നിമിത്തം ഒരു വാക്കിന്റെ ഭാവമാണ്. ആ ഒരു വാക്കാണ് ഞാൻ, ദേഹബോധത്തിന്റെ ഞാൻ. ഈ ഒരു ഞാൻ എന്ന വാക്കിലൂടെ അഭിമാനവും വരുന്നു. അഭിമാനം അഥവാ പൂർത്തീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രോധവും വരുന്നു. എന്തെന്നാൽ അഭിമാനത്തിന്റെ ലക്ഷണമാണ് അവർക്കൊരു വാക്ക് പോലും തന്നെ അപമാനിക്കുന്നത് സഹിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ ക്രോധം വരുന്നു. ഭക്തർ ബലി അർപ്പിക്കുന്നു, പക്ഷെ താങ്കൾ ഇന്നത്തെ ദിവസത്തിൽ എന്തെല്ലാം പരിധിയുള്ള ഞാൻ എന്ന ഭാവമുണ്ടോ അതിനെ ബാബയ്ക്ക് നൽകി സമർപ്പിതമാക്കൂ. ഇങ്ങനെ ചിന്തിക്കരുത്, ചെയ്യുകയൊക്കെ വേണം, ഒക്കെ വേണം, ഒക്കെ ഒക്കെ പറയേണ്ട. സമർത്ഥരാണ്, സമർത്ഥമായി സമർപ്പിക്കൂ. ഒരു പുതിയ കാര്യവുമല്ല. എത്ര കൽപ്പം എത്ര തവണ സമ്പൂർണമായിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു പുതിയ കാര്യവുമില്ല. കൽപ്പകൽപ്പം ആയിട്ടുണ്ട്, ആയിക്കഴിഞ്ഞു, ആയിക്കൊണ്ടിരിക്കുന്നു. കേവലം ആവർത്തിക്കുകയാണ്. ആയതിനെ ആക്കണം. അതിനാൽ പറയുന്നു ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമ. ഉണ്ടായതാണ് കേവലം ഇപ്പോൾ ആവർത്തിക്കണം, അതായത് ഉണ്ടാക്കണം. ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാണോ? ബാപ്ദാദ മനസ്സിലാക്കുന്നു, സംഗമയുഗത്തിന്റെ വരദാനമാണ് സഹജ പുരുഷാർത്ഥം. ഈ ജന്മത്തിൽ സഹജ പുരുഷാർത്ഥത്തിന്റെ വരദാനത്തിലൂടെ 21 ജന്മം സഹജ ജീവിതം സ്വതവേ തന്നെ പ്രാപ്തമാകും. ബാപ്ദാദ ഓരോ കുട്ടികളെയും പരിശ്രമത്തിൽ നിന്ന് മുക്തമാക്കുവാൻ വന്നിരിക്കുകയാണ്. 63 ജന്മം പരിശ്രമിച്ചു, ഒരു ജന്മം പരമാത്മാ സ്നേഹം പ്രേമത്തോടെ പ്രയത്നത്തിൽ നിന്ന് മുക്തമായി മാറൂ. എവിടെ പ്രേമമുണ്ടോ അവിടെ പ്രയത്നമില്ല, എവിടെ പ്രയത്നമുണ്ടോ അവിടെ പ്രേമമില്ല. അപ്പോൾ ബാപ്ദാദ സഹജ പുരുഷാർത്ഥി ഭവയുടെ വരദാനം നൽകുകയാണ്. മുക്തമാകുന്നതിനുള്ള മാർഗമാണ് പ്രേമം, ബാബയോട് ഹൃദയത്തിന്റെ സ്നേഹം. സ്നേഹത്തിൽ ലവ്ലീനം. മഹാമന്ത്രമാണ് മന്മനാ ഭവയുടെ മന്ത്രം. അപ്പോൾ മന്ത്രത്തെ പ്രയോജനപ്പെടുത്തൂ. പ്രയോജനപ്പെടുത്താൻ അറിയാമല്ലോ. ബാപ്ദാദ കണ്ടു സംഗമയുഗത്തിൽ പരമാത്മാ സ്നേഹത്തിലൂടെ ബാപ്ദാദയിലൂടെ എത്ര ശക്തികൾ ലഭിച്ചിട്ടുണ്ട്, ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്, സന്തോഷം ലഭിച്ചിട്ടുണ്ട്. ഈ എല്ലാ പ്രഭുപ്രസാദത്തെയും ഖജനാക്കളെയും സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കൂ. അപ്പോൾ ബാപ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത് കേട്ടുവോ? ഓരോ ഓരോ കുട്ടികളും സഹജ പുരുഷാർത്ഥി. സഹജവുമാണ്, തീവ്രവുമാണ്. ദൃഢത ഉപയോഗിക്കൂ. ആവുക തന്നെ വേണം. ഞാനായില്ലെങ്കിൽ പിന്നെ ആരാകും? നാം തന്നെയായിരുന്നു, നാം തന്നെയാണ്. ഓരോ കൽപ്പവും നാം തന്നെയാകും. ഇത്രയും ദൃഢനിശ്ചയം സ്വയത്തിൽ ധാരണ ചെയ്യുക തന്നെ വേണം. ചെയ്യുമെന്ന് പറയരുത്, ചെയ്യുക തന്നെ വേണം. സംഭവിക്കുക തന്നെ വേണം. സംഭവിച്ചിട്ടുള്ളതാണ്. ബാപ്ദാദ ദേശവിദേശത്തെ കുട്ടികളെ കണ്ട് സന്തോഷിക്കുകയാണ്. എന്നാൽ കേവലം താങ്കൾ മുന്നിൽ സന്മുഖത്തുള്ളവരെ മാത്രമല്ല കാണുന്നത്, നാനാഭാഗത്തെയും ദേശവിദേശത്തെ കുട്ടികളെ കാണുകയാണ്. ഭൂരിഭാഗം അവിടെവിടങ്ങളിൽ നിന്നും ജന്മദിനത്തിന്റെ ആശംസകൾ വന്നിട്ടുണ്ട്. കാർഡും ലഭിച്ചിട്ടുണ്ട്, ഇമെയിലും ലഭിച്ചിട്ടുണ്ട്, ഹൃദയത്തിന്റെ സങ്കല്പങ്ങളും ലഭിച്ചിട്ടുണ്ട്. ബാബയും കുട്ടികളുടെ ഗീതം പാടുന്നു. താങ്കൾ ഗീതം പാടുന്നുണ്ടല്ലോ ബാബ, അങ്ങ് അത്ഭുതം ചെയ്തിരിക്കുന്നു. അപ്പോൾ ബാബയും ഗീതം പാടുന്നു, മധുരമായ കുട്ടികൾ ചെയ്തിരിക്കുന്നു അത്ഭുതം. ബാബ്ദാദ സദാ പറയുന്നു, താങ്കളാണെങ്കിൽ സന്മുഖത്ത് ഇരിക്കുകയാണ്, എന്നാൽ ദൂരെയുള്ളവരും ഹൃദയത്തിൽ ഇരിക്കുന്നു. ഇന്ന് നാനാഭാഗത്തും കുട്ടികളുടെ സങ്കല്പത്തിലുണ്ട് ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ബാബ്ദാദയുടെ കാതുകളിൽ ശബ്ദം എത്തിച്ചേരുകയാണ്, മനസ്സിൽ സങ്കല്പം എത്തിച്ചേരുകയാണ്. ഇത് നിമിത്തമായ കാർഡാണ്, കത്താണ്. പക്ഷേ വലിയ വജ്രങ്ങളെക്കാളും മൂല്യമേറിയ സമ്മാനമാണ്. എല്ലാവരും കേൾക്കുകയാണ്, ഹർഷിതമാകുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ജന്മദിനം ആഘോഷിച്ചു. 2 വയസ്സിന്റെ ആകട്ടെ, 1 വയസ്സിന്റെ ആകട്ടെ, 1 ആഴ്ചയുടെ തന്നെ ആകട്ടെ, എന്നാൽ യജ്ഞത്തിന്റെ സ്ഥാപനയുടെ ജന്മദിനമാണ്. അപ്പോൾ എല്ലാ ബ്രാഹ്മണരും യജ്ഞനിവാസികൾ തന്നെയാണ്. അതിനാൽ എല്ലാ കുട്ടികൾക്കും വളരെ വളരെ ഹൃദയത്തിന്റെ സ്നേഹസ്മരണകളും ആശീർവാദങ്ങളും. സദാ ആശീർവാദങ്ങളിൽ തന്നെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കൂ, പറന്നുകൊണ്ടിരിക്കൂ. ആശീർവാദങ്ങൾ നൽകുകയും എടുക്കുകയും സഹജമല്ലേ? സഹജമാണോ? ആരാണോ മനസ്സിലാക്കുന്നത് സഹജമാണ്, അവർ കൈ ഉയർത്തു. ഇന്ത്യ കൈവീശു. അപ്പോൾ ആശീർവാദങ്ങൾ വെടിയുന്നില്ലല്ലോ. ഏറ്റവും സഹജ പുരുഷാർത്ഥം തന്നെയാണ് ആശീർവാദങ്ങൾ നൽകുക, ആശീർവാദങ്ങൾ നേടുക. ഇതിൽ യോഗവും വരുന്നു, ജ്ഞാനവും വരുന്നു, ധാരണയും വരുന്നു, സേവനവും വരുന്നു. 4 വിഷയങ്ങളും വന്നു ചേരുന്നു. ആശീർവാദങ്ങൾ നൽകുന്നതിലൂടെയും നേടുന്നതിലൂടെയും. അപ്പോൾ ഡബിൾ വിദേശികൾ ആശീർവാദങ്ങൾ നൽകുന്നതും നേടുന്നതും സഹജമല്ലേ? സഹജമാണോ? 20 വർഷക്കാർ ആരാണ് വന്നിട്ടുള്ളത്? അവർ കൈ ഉയർത്തു. താങ്കൾ 20 വർഷമായിരിക്കുന്നു, എന്നാൽ ബാബ്ദാദ താങ്കൾ എല്ലാവർക്കും കോടി മടങ്ങ് ആശംസകൾ നൽകുകയാണ്. എത്ര രാജ്യങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ബ്രാക്കറ്റിൽ 69 രാജ്യങ്ങളിൽ നിന്ന്. ആശംസകൾ. 69ാം ബർത്ത്ഡേക്ക് 69 രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു. എത്ര നല്ലത്! വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, സഹജമായി വന്നില്ലേ? എവിടെ പ്രേമമുണ്ടോ അവിടെ യാതൊരു പ്രയത്നവും ഇല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷ വരദാനം എന്താണ്? ഓർമ്മ വയ്ക്കുക, സഹജ പുരുഷാർത്ഥി. സഹജമായ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാറുണ്ട്. പ്രയത്നത്തിന്റെ ജോലി ബുദ്ധിമുട്ടാകുന്നല്ലോ, അതുകൊണ്ട് സമയമെടുക്കുന്നു. അപ്പോൾ എല്ലാവരും ആരാണ്? സഹജ പുരുഷാർത്ഥി. പറയൂ, ഓർമ്മിക്കുക. തന്റെ രാജ്യത്തിൽ പോയി പ്രയത്നത്തിൽ മുഴുകാതിരിക്കൂ. അഥവാ ഒരു പ്രയത്നത്തിന്റെ ജോലി വരികയാണെങ്കിലും ഹൃദയം കൊണ്ട് പറയുക, ബാബ, എന്റെ ബാബ, എങ്കിൽ പ്രയത്നം അവസാനിച്ചുകൊള്ളും. ശരി, ആഘോഷിച്ചുവല്ലോ. ബാബയും ആഘോഷിച്ചു, താങ്കളും ആഘോഷിച്ചു. ശരി, ഇപ്പോൾ 1 സെക്കൻഡിൽ ഡ്രില്ല് ചെയ്യാമോ? ചെയ്യാനാവില്ലേ? ശരി. ബ്രാക്കറ്റിൽ ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. നാനാഭാഗത്തും സദാ ഉണർവുത്സാഹത്തിൽ കഴിയുന്നവരായ ശ്രേഷ്ഠ കുട്ടികൾക്ക് സദാ സഹജ പുരുഷാർത്ഥി സംഗമയുഗത്തിന്റെ സർവവരദാനീ കുട്ടികൾക്ക് സദാ ബാബയും ജ്ഞാനാത്മാവും ഇതേ സ്മൃതിയിലൂടെ ഞാൻ എന്ന് പറയുന്നവരായ ജ്ഞാനാത്മാവ് സദാ സർവാത്മാക്കൾക്കും തന്റെ മനോവൃത്തിയിലൂടെ അന്തരീക്ഷത്തിന്റെ സഹയോഗം നൽകുന്ന എങ്ങനെയുള്ള മാസ്റ്റർ സർവശക്തിവാൻ കുട്ടികൾക്കും. സ്നേഹസ്മരണകൾ, ആശീർവാദങ്ങൾ, ആശംസകൾ. നമസ്തേ. ഡബിൾ വിദേശി മുതിർന്ന സഹോദരിമാരോട്, എല്ലാവരും പ്രയത്നം നന്നായി ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ പ്രയത്നം നന്നായി ചെയ്തു. ഇവിടെ അന്തരീക്ഷവും നല്ലതാണ്, സംഘടനയുടെ ശക്തിയും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും റിഫ്രഷ്മെന്റ് നന്നായി ലഭിച്ചു പോകുന്നു. താങ്കൾ നിമിത്തമായി മാറുന്നു, നല്ലതാണ്. ദൂരെ ദൂരെ കഴിയുകയല്ലേ? അപ്പോൾ സംഘടനയുടെ എന്ത് ശക്തിയുണ്ടോ അതും വളരെ നല്ലതാണ്. ഇത്രയും മുഴുവൻ കുടുംബം ഒന്നിച്ചു ഉണ്ടാവുന്നതെങ്കിൽ ഓരോരുത്തരുടെയും വിശേഷതയുടെ പ്രഭാവം പതിയുന്നു. നല്ല പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാബ്ദാദ സന്തുഷ്ടനാണ്. എല്ലാവരുടെയും സുഗന്ധം താങ്കൾ എടുക്കുന്നു. അവർ സന്തോഷിക്കുന്നു. താങ്കൾക്ക് ആശീർവാദങ്ങൾ ലഭിക്കുന്നു, നല്ലതാണ്. എല്ലാവരും കൂടി ചേരുന്നു, ഇത് വളരെ നല്ലതാണ്. പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലും ഉണ്ടാകുന്നു, റീഫ്രഷ്മെന്റും ഉണ്ടാകുന്നു. പരസ്പരം വിശേഷത എന്താണോ നന്നായി ഇഷ്ടപ്പെടുന്നത് അതിനെ ഉപയോഗിക്കുന്നു. ഇതിലൂടെ സംഘടന നല്ലതായി മാറുന്നു, ഇത് നല്ലതാണ്. സെന്റർ നിവാസി സഹോദരി സഹോദരന്മാരോട്, എല്ലാവരും ബാനർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ, സ്നേഹത്തിന്റെയും ദയയുടെയും ജ്യോതി തെളിയിച്ചു വയ്ക്കും. വളരെ നല്ല സങ്കല്പം എടുത്തിരിക്കുന്നു. അവനവന് മേലും ദയാദൃഷ്ടി, കൂട്ടുകാർക്ക് മേലും ദയാദൃഷ്ടി, സർവർക്ക് മേലും ദയാദൃഷ്ടി. ഈശ്വരീയ സ്നേഹം കാന്തമാണ്. അപ്പോൾ താങ്കളുടെ അടുക്കൽ ഈശ്വരീയ സ്നേഹത്തിന്റെ കാന്തമുണ്ട്. ഏതാത്മാവിനെയും ഈശ്വരീയ സ്നേഹത്തിന്റെ കാന്തത്തിലൂടെ ബാബയുടേതാക്കുവാൻ സാധിക്കും. സെന്ററിൽ കഴിയുന്നവർക്ക് വിശേഷിച്ച് ഹൃദയത്തിന്റെ ആശീർവാദങ്ങൾ നൽകുകയാണ്. താങ്കൾ എല്ലാവരും വിശ്വത്തിൽ പേര് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. ഫോൺ കോളുകളിൽ ബ്രഹ്മാ കുമാരീസിന്റെ പേര് പരന്നുവല്ലോ. ബാബ്ദാദയ്ക്ക് വളരെ നല്ല കാര്യമായി തോന്നുന്നു. ഡബിൾ വിദേശിയെ പോലെ ഡബിൾ ജോലി ചെയ്യുന്നവരാണ്. ഭൂരിഭാഗം ലൗകിക ജോലിയും ചെയ്യുന്നു, അലൗകിക ജോലിയും ചെയ്യുന്നു. ബാബ്ദാദ കാണുന്നുണ്ട്, ബാബ്ദാദയുടെ ടിവി വളരെ വലുതാണ്. ഇങ്ങനെയുള്ള വലിയ ടിവി ഇവിടെ ഇല്ല. അപ്പോൾ ബാബ്ദാദ കാണുന്നു, എങ്ങനെ വേഗം വേഗം ക്ലാസ് എടുത്ത് ഭക്ഷണം നിന്നുണ്ടാക്കി ജോലിയിൽ സമയത്തെത്തി അത്ഭുതം ചെയ്യുന്നു. കാണേ കാണേ ഹൃദയത്തിന്റെ സ്നേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്, വളരെ നല്ലത്. സേവനത്തിന് നിമിത്തമായിരിക്കുന്നു. നിമിത്തമാകുന്നതിനുള്ള സമ്മാനം ബാബ വിശേഷിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നു. വളരെ നന്നായി ലക്ഷ്യം വെച്ചിട്ടുണ്ട്, നല്ലതാണ്. നല്ലതായിരിക്കും, നല്ലതാക്കും. ശരി. വരദാനം. സർവ ഖജനാക്കളുടെയും എക്കണോമിയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സൂക്ഷ്മ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ലൗകിക രീതിയിൽ അഥവാ എക്കണോമി ഉള്ളവർ വീട്ടിലില്ല എങ്കിൽ ശരിയായ രീതിയിൽ പോകുവാൻ സാധിക്കുകയില്ല. എങ്ങനെ അഥവാ നിമിത്തമായിട്ടുള്ള കുട്ടികൾ എക്കണോമി ഉള്ളവർ അല്ല എങ്കിൽ സെന്റർ ശരിയായി നടക്കുകയില്ല. അത് പരിധിയുള്ള പ്രവൃത്തിയാണ്. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത പ്രവൃത്തി. അപ്പോൾ പരിശോധിക്കണം, സങ്കല്പം വാക്ക് ശക്തികളിൽ എന്തെന്ത് അധിക ചെലവ് ചെയ്തു. സർവ ഖജനാക്കളുടെയും എക്കണോമിയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് പോകുന്നവർ അവരെ തന്നെയാണ് സൂക്ഷ്മ പുരുഷാർത്ഥി എന്ന് പറയുന്നത്. അവരുടെ സങ്കല്പം വാക്ക് കർമ്മം ജ്ഞാനത്തിന്റെ ശക്തികൾ ഒന്നും തന്നെ വ്യർത്ഥമായി പോകുകയില്ല. സ്ലോഗൻ: സ്നേഹത്തിന്റെ ഖജനാക്കളിലൂടെ സമ്പന്നമായി എല്ലാവർക്കും സ്നേഹം നൽകൂ, സ്നേഹം നേടൂ. അവ്യക്ത സൂചന ആത്മീയ രാജകീയതയുടെയും പരിശുദ്ധിയുടെയും വ്യക്തിത്വം ധാരണ ചെയ്യൂ. പവിത്രതയുടെ ശക്തി പരമപൂജ്യമാക്കുന്നു. പവിത്രതയുടെ ശക്തിയിലൂടെ ഈ പതീത ലോകത്തെ പരിവർത്തനം ചെയ്യുന്നു. പവിത്രതയുടെ ശക്തി വികാരങ്ങളുടെ അഗ്നിയിൽ എരിഞ്ഞിരിക്കുന്ന ആത്മാക്കളെ ശീതളമാക്കി മാറ്റുന്നു. ആത്മാക്കളുടെ അനേക ജന്മങ്ങളുടെ വികർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. പവിത്രതയുടെ ആധാരത്തിലാണ് ദ്വാപരം മുതലായാലും ഈ സൃഷ്ടി അല്പമെങ്കിലും മുന്നോട്ടു പോയത്. ഇതിന്റെ മഹത്വത്തെ അറിഞ്ഞ് പവിത്രതയുടെ ലൈറ്റിന്റെ ക്രൗൺ ധാരണ ചെയ്യൂ. ഓം ശാന്തി.